ഇത് SBS റേഡിയോ മലയാളം.
നമസ്കാരം, ശ്രീ വിനോദ് കുമാർ, SBS മലയാളം റേഡിയോയിലേക്ക് സ്വാഗതം. ശ്രീ വിനോദ് കുമാർ, ഇപ്പോൾ ഈ പത്താൻകോട്ട് ആക്രമണം നടന്നിട്ട് കുറച്ച് ദിവസങ്ങളാവുകയാണ്. അതിനിടയ്ക്ക് നിരവധി തവണ ആക്രമണം പൂർത്തിയായി എന്നുള്ള റിപ്പോർട്ടുകൾ വന്നിരുന്നു. അതിനുശേഷം വീണ്ടും അവിടെ വെടിവെച്ചയും അല്ലെങ്കിൽ മരണവും എല്ലാം ഉണ്ടാവുകയുണ്ടായി. ഇത്രയും കാലമായിട്ടും ഇത്രയും ദിവസങ്ങളായിട്ടും കൃത്യമായ ഒരു വിലയിരുത്തൽ അല്ലെങ്കിൽ എന്താണ് സംഭവിച്ചതെന്ന കാര്യം കൃത്യമായി പുറത്തറിഞ്ഞിട്ടില്ല. എന്തുകൊണ്ടായിരിക്കാം ഇത്രയധികം സമയമായിട്ടും ഇങ്ങനെ നമുക്കൊരു അവ്യക്തത? എന്താണ് പത്താൻകോട്ടിൽ സംഭവിച്ചതെന്നതിനെ കുറിച്ച് തുടരുന്നത്?
പ്രധാനമായിട്ടും ഇതില് അവ്യക്തത ഉണ്ടെന്ന് തോന്നുന്നില്ല. കാരണം വന്നത് എവിടെ നിന്നാണ്, വന്നത് ആരാണ് എന്നതിനെ കുറിച്ചൊക്കെ ഒരു ക്ലിയർ ആയിട്ടുള്ള ഒരു ഇൻഡിക്കേഷൻ ഉണ്ട് ഗവൺമെന്റിന്. പക്ഷേ ഇതിപ്പോ നിങ്ങൾ ശ്രദ്ധിച്ചതുപോലെ വന്നത് ഈ സംഭവം നടന്നത് തന്നെ കഴിഞ്ഞ വർഷം അവസാന ദിവസങ്ങളിൽ പ്രധാനമന്ത്രി നടത്തിയ വളരെ സർപ്രൈസിംഗ് ആയിട്ടുള്ള ഒരു വിസിറ്റ് ആയിരുന്നല്ലോ ലാഹോറിൽ ചെന്ന് ഇറങ്ങിയത്. അദ്ദേഹം അത് ചെയ്തത് തന്നെ ഇന്ത്യ പാകിസ്ഥാൻ ബന്ധങ്ങളിൽ വലിയൊരു മാറ്റം വരുത്താനും പുതിയ ഒരു ഉന്മേഷം കൊണ്ടുവരാൻ വേണ്ടി ചെയ്തതാണ്. അപ്പോൾ അത് ചെയ്തപ്പോൾ തന്നെ നമുക്ക് അറിയാമായിരുന്നു ഒരു ടെറർ അറ്റാക്ക് പോലത്തെ ഒരു സാധനം ഈ ഒരു ടോക്സിന് വേണ്ടി ഉണ്ടാവുന്ന മൊമെന്റത്തിന് തടയിടാനായിട്ടുള്ള ശ്രമങ്ങൾ അവിടെയുള്ള ഇതുപോലത്തെ ഗ്രൂപ്പുകളിൽ നിന്ന് ഉണ്ടാവുന്നുള്ളത് ഉറപ്പായ കാര്യം തന്നെയാണ്. മാത്രവുമല്ല, ഇതിന് ഈ സംഭവത്തിന് കുറച്ച് ദിവസങ്ങൾക്ക് മുമ്പ് തന്നെ വളരെ പ്രിസൈസ് ആയിട്ടുള്ള ഇന്റലിജൻസ് ഓൾറെഡി ഇന്ത്യൻ ഗവൺമെന്റിനും ഇന്ത്യൻ സെക്യൂരിറ്റി എസ്റ്റാബ്ലിഷ്മെന്റിനും കിട്ടിയതാണ്. അതനുസരിച്ചുള്ള മുൻകരുതലുകൾ രാജ്യവ്യാപകമായിട്ട് അവരെടുത്തുകൊണ്ടിരിക്കുകയായിരുന്നു. പക്ഷെ എന്നാൽ പോലും ഇതൊരു വലിയ രാജ്യം ആയതുകൊണ്ട് ഇതുപോലത്തെ ഒരു ചെറിയ ഗ്രൂപ്പുകൾ, അതായത് ഈ വരുന്ന ഗ്രൂപ്പ് എന്ന് പറയുന്നത് ഇപ്പൊ ഫിയാദീൻ എന്ന് പറയുന്ന ഈ ഇതുപോലത്തെ ടെറർ എലിമെന്റ്സ്, ഇവർ സൂയിസൈഡലാണ് ബേസിക്കലി അവരുടെ സ്വഭാവം. അപ്പോൾ അവർ വരുമ്പോൾ അവരുടെ വിനാശത്തിന് വേണ്ടി വരുന്നതാണ്. അവർക്കൊന്നും നഷ്ടപ്പെടാനില്ല. അവർക്ക് എങ്ങനെയും ഏത് വേഷത്തിലും വന്ന് ഇത്രയും വലിയൊരു രാജ്യത്ത് നുഴഞ്ഞു കയറുന്നത് വലിയ ബുദ്ധിമുട്ടുള്ള കാര്യമല്ല. നമ്മൾ എന്തോരം പ്രിക്കോഷൻസ് ഇതിൽ എടുത്താലും എത്രത്തോളം അതിന് ഓവർസൈറ്റ് നടത്തിയാൽ പോലും ഇങ്ങനെയുള്ള വിഭാഗങ്ങൾക്ക് കയറി വരാം. കയറി വന്നു കഴിയുമ്പോഴത്തേക്ക് നമ്മുടെ സുരക്ഷാ ഉദ്യോഗസ്ഥർക്ക് മുന്നിൽ വലിയൊരു വെല്ലുവിളി എന്താണെന്ന് വെച്ചു കഴിഞ്ഞാൽ, ഇവരെ സംബന്ധിച്ചോളം ഇവർക്ക് ഈ ഞാൻ പറഞ്ഞ പോലെ സൂയിസൈഡ് അല്ലാണ്, അവർക്ക് കൊല്ലുക മരിക്കുക എന്നുള്ളത് മാത്രമാണ്. നമ്മുടെ സെക്യൂരിറ്റി ഫോഴ്സസിന് അവർക്ക് എവരെ കൊല്ലുകയും ചെയ്യണം അല്ലെങ്കിൽ എവരെ ജീവനോടെ പിടിച്ച് അവരുടെ സ്രോതസ്സുകൾ മനസ്സിലാക്കണം. അതേ സമയത്ത് തന്നെ നമ്മുടെ പോപ്പുലേഷനിൽ യാതൊരു കൊളാറ്ററൽ ഡാമേജ് വരാതെ നോക്കണം. മാത്രവുമല്ല, സുരക്ഷാ ഉദ്യോഗസ്ഥര് അവർ ഈ ഓപ്പറേഷൻസിലുള്ളവരെ അവരുടെ ജീവൻ പോകാതെ തന്നെ നോക്കുകയും ചെയ്യണം. അങ്ങനെ മൾട്ടിപ്പിൾ ചലഞ്ചസോടുകൂടിയാണ് അവർ ഈ ഓപ്പറേഷൻസ് നടത്തുന്നത്. അപ്പോൾ അതിനു വേണ്ടിയുള്ള സമയവും അവര്, മാത്രമല്ല ബോംബെയിൽ നിങ്ങൾ ശ്രദ്ധിച്ച പോലെ അജ്മൽ കസബിനെ കൈയോടെ പിടിച്ചതോടുകൂടി ഈ പാകിസ്ഥാനിൽ നിന്നാണ് വന്നതെന്നുള്ളതും അവരെ വിട്ട ആൾക്കാരുടെ എല്ലാ സോഴ്സ് നമുക്ക് കണ്ടുപിടിക്കാൻ പറ്റി. അതുപോലെ തന്നെ ഈ ഓപ്പറേഷനിലും ജീവനോടുകൂടി കുറച്ചുപേരെങ്കിലും പിടിക്കണമെന്നുള്ള ഒരു ഇൻസ്ട്രക്ഷനോട് കൂടിയാണ് അതിനെ എത്രയും ഡിലേ ചെയ്ത് അവർ കെയർഫുൾ ആയിട്ട് അത് പിടിക്കാൻ നോക്കിയത്. പക്ഷെ നിങ്ങൾ ചോദിച്ചതുപോലെ ആദ്യത്തെ ചോദ്യം അവ്യക്തത എന്തെങ്കിലും ഉണ്ടോ എന്നുള്ളതാണ്. അവ്യക്തതയെ അല്ല, കാരണം അവര് ശ്രമിക്കുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോൾ പ്രധാനമന്ത്രി പോയതിന് ഏതാനും ദിവസങ്ങൾക്കകം വന്നത് ആയതുകൊണ്ട് അതിന്റെ പ്രധാന ഉദ്ദേശം തന്നെ ഇന്ത്യ പാകിസ്ഥാൻ ചർച്ചകൾക്ക് തടയിടുക എന്നുള്ളതാണ്. അപ്പോൾ ഏതാനും ദിവസങ്ങൾക്കകം ഫോറിൻ സെക്രട്ടറി ലെവലിലും നാഷണൽ സെക്യൂരിറ്റി അഡ്വൈസർ ലെവലിലും നടക്കാൻ ഉദ്ദേശിച്ചിരുന്ന ഉഭയകക്ഷി ചർച്ചകൾക്ക് മുന്നോടിയായിട്ട് വന്ന ഈ സംഭവം അത് തടയിടാൻ വേണ്ടി ആയതുകൊണ്ട് ഏതൊരു രീതിയിലും ഇന്ത്യൻ ഗവൺമെന്റ് ഇപ്പോൾ പ്രതികരിക്കുന്നത് അതിന് തടയാകാത്ത രീതിയിലായിരിക്കണം. അതുകൊണ്ട് അവ്യക്തത അല്ല അവിടെ സൃഷ്ടിച്ചിരിക്കുന്നത്. എന്താണ് അടുത്ത എടുക്കേണ്ട തീരുമാനം എന്നുള്ളതിന് ബേസിസിലായിരിക്കും നമ്മൾ ഈ ഒരു കാര്യത്തിന്
വിടയിരുത്തുന്നത്. അതുകൊണ്ടായിരിക്കും ഒരുപക്ഷെ സർക്കാർ കുറച്ച് രഹസ്യാത്മകത സൂക്ഷിക്കുന്നത് എന്നുള്ളതാണ് തോന്നുന്നത്. ഓക്കെ, ഞാൻ പക്ഷേ താങ്കൾ അത് പറഞ്ഞപ്പോൾ തന്നെ ഒരു സംശയമുള്ളത്, ഇത്തരത്തിൽ നുഴഞ്ഞു കയറുന്നവർ ഒരു പൊതുജനത്തിന്റെ മധ്യത്തിൽ വന്ന് എന്തെങ്കിലും ആക്രമണം നടത്തുകയാണെങ്കിൽ അത് തടയാൻ കഴിയില്ല. സ്വാഭാവികമായും ആർക്കും തടയാൻ കഴിയുന്ന ഒരു കാര്യമല്ല. നമുക്ക് പരമാവധി മോണിറ്റർ ചെയ്യാന്നുള്ളൂ മാത്രമേ ഉള്ളൂ. പക്ഷേ ഇത്രയധികം പത്താൻകോട്ട് പോലെ ഏറ്റവും ഫോർവേഡായിട്ടുള്ള ഒരു ഏരിയയിൽ, അതിർത്തിക്കടുത്ത് കിടക്കുന്ന ഒരു ഏരിയയിൽ, ഇത്രയധികം പ്രധാനപ്പെട്ട ഒരു വ്യോമസേനയുടെ താവളത്തിൽ നുഴഞ്ഞു കയറുന്നു. പുറത്ത് പറയുന്നത് ഒരു SP കാർ തട്ടിയെടുത്തു എന്ന് വരെ പറയുന്നുണ്ട്. എന്നിട്ട് പോലും എന്തുകൊണ്ട് തടയാൻ കഴിയുന്നില്ല എന്നുള്ളതാണ് പ്രധാനപ്പെട്ട ചോദ്യം.
അല്ല, അത് വളരെ റെലവൻസ് ആയിട്ടുള്ള ഒരു ചോദ്യമാണ്. കാരണം അതില് അപാകതകൾ നമുക്കില്ല എന്ന് തീർത്തും പറയാൻ പറ്റത്തില്ല. കാരണം ഇപ്പോൾ എല്ലാ ഇന്ത്യൻ ജനത്തിന്റെ മനസ്സിലുള്ള വലിയൊരു ചോദ്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഇപ്പോൾ 2009 ബോംബെയിൽ നടന്ന വലിയൊരു ഭീകരാക്രമണം, ഇതിനു തൊട്ടു മുമ്പ് നടന്നത് അതായിരുന്നു, 150 ആൾക്കാരുടെ ജീവൻ നഷ്ടപ്പെട്ടു. അത് അന്ന് ഇതേ മാതൃകയിലുണ്ടായ ഒരു അറ്റാക്കാണ്. ഏകദേശം 4-5 പാകിസ്ഥാനിൽ നിന്ന് വന്ന ടെററിസ്റ്റുകൾ നടത്തിയ അറ്റാക്കാണ്. അതേ മാതൃകയിൽ തന്നെയാണ് ഇപ്പോഴും വന്നിരിക്കുന്നത്. അപ്പോൾ ജനത്തിന്റെ മുന്നിൽ നിൽക്കുന്ന ചോദ്യം എന്ന് പറയുന്നത്, ഇത്രയും വർഷങ്ങൾക്ക് ശേഷം ഇത്രയും സ്റ്റെപ്പുകൾ എടുത്തിട്ടും നിങ്ങൾക്ക് എന്താണ് ഇതിലൊന്നും ഒരു മാറ്റം വരാത്തത് എന്നുള്ളതാണ്. ഇപ്പോൾ പലരും NSG അയച്ചതിന്റെ കാര്യത്തിൽ ചോദ്യങ്ങൾ ചോദിക്കുന്നുണ്ട്. നാഷണൽ സെക്യൂരിറ്റി കൗൺസിലിനെ ചിലവർ ചോദിച്ചു, ആ ഏരിയ വൈ കണ്ടോൺമെന്റ് ഏറ്റവും കൂടുതൽ ആർമി പ്രസൻസ് ഉള്ള ഏരിയ ആണ്, എന്തുകൊണ്ട് ആർമി ബറ്റാലിയൻസിനെ യൂസ് ചെയ്തില്ല എന്നുള്ള ചോദ്യം ചോദിച്ചു. ഞാൻ ഇതിനെ വേറൊരു രീതിയിൽ വേണമെങ്കിൽ ഇതിനെ നമുക്ക് ചർച്ച ചെയ്യാം. അതായത്, ഇപ്പോൾ ആർമിയാണ് ഇതേപോലെ ഓപ്പറേഷനിൽ അവിടുത്തെ ബറ്റാലിയൻസ് തന്നെ ഇറങ്ങിയിരുന്നെങ്കിൽ തന്നെയും അവരും ഇതേ മാതൃകയിൽ തന്നെ ആയിരിക്കും ഇവരെ പെർസ്യൂ ചെയ്യുന്നത്. കാരണം ഒരു ഓപ്പറേഷൻ നടക്കുമ്പോൾ അതിന് വ്യക്തമായ ഒബ്ജക്റ്റീവ്സ് കാണും. ഈ ഓപ്പറേഷന്റെ വ്യക്തമായ ഒബ്ജക്റ്റീവ് ഇതായിരുന്നു, അവരെ ആ ഒരു ഏരിയയിൽ ഒതുക്കുക, അവരെ അവിടുത്തെ സ്ട്രാറ്റജിക് അസറ്റ്സോ എയർഫോഴ്സിന്റെ അസറ്റ്സിനെ ബാധിക്കാത്ത രീതിയിൽ അവരെ മാക്സിമം ജീവനോടെ പിടിക്കുക എന്നൊക്കെ ഉള്ള ഉദ്ദേശങ്ങൾ ഇതിൽ ഉണ്ടായിരുന്നു. കാരണം ഇവരെ പിടിച്ച് അവരെ അയച്ചവരുടെ മുന്നിലേക്ക് വെക്കുക എന്നുള്ളത് ഇന്ത്യയെ സംബന്ധിച്ചുള്ള വലിയൊരു വിജയമായിരുന്നു തന്നെ. അത് പ്രത്യേകിച്ച് നമ്മൾ ഇങ്ങനെ ഒരു ചർച്ചയ്ക്ക് പോകുമ്പോഴത്തേക്ക്, കഴിഞ്ഞ കുറെ നാളായിട്ട് ജമ്മു ആൻഡ് കാശ്മീർ ആയിരിക്കണമോ അതോ ഭീകരവാദമായിരിക്കണമോ പ്രധാന വിഷയം എന്നുള്ള പേരിലായിരുന്നു ഈ ചർച്ചകൾ മുട്ടി നിന്നിരുന്നത്. അപ്പോൾ അതിൽ നമുക്ക് വലിയൊരു മുൻകൈ മേൽക്കൈ ഉണ്ടായിരുന്നേ ഈ ഭീകരവാദികളെ ജീവനോടെ പിടിച്ചിരുന്നെങ്കിൽ. അതുകൊണ്ട് ആർമി ആയിരുന്നാലും NSC ആയിരുന്നാലും ഈ ഓപ്പറേഷൻസ് ഒബ്ജക്റ്റീവ്സ് ഒക്കെ സ്റ്റാൻഡേർഡ് ആയിരുന്നു തന്നെ. പക്ഷെ ഇവിടുത്തെ പ്രശ്നം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഇപ്പൊ ആർമിയാണ് ഇതേ ഇത് ചെയ്തിരുന്നെങ്കിൽ, ഇതേ ഡിലേ വന്നിരുന്നെങ്കിൽ ആൾക്കാർ ചോദിച്ചിരുന്നേനെ എന്തുകൊണ്ട് NSC നിങ്ങൾ അയച്ചില്ല. ഇവിടെ NSC അയച്ചതിന് പിന്നിൽ വ്യക്തമായ ഒരു കാരണമുണ്ട്. അതായത്, 2009 ബോംബെയിലെ സംഭവത്തിന് ശേഷം ഇവിടെ എങ്ങനെയാണ് നമ്മൾ ഭീകരവാദത്തിനെ കൗണ്ടർ ചെയ്യേണ്ടതെന്നതിനെ കുറിച്ച് ഒരുപാട് മാതൃകകളെ കുറിച്ച് ചർച്ച ചെയ്തിരുന്നു. അപ്പോൾ നിങ്ങൾക്ക് ഓർമ്മ കാണും, അതിൽ പറഞ്ഞിരുന്ന ഒരു മാതൃകയായിരുന്നു NSC രാജ്യത്തിന്റെ പല മേഖലകളിലായിട്ട്
വിന്യസിക്കുക.
ഒരു ഹബ് ആൻഡ് സ്പോക്ക് മോഡലായിട്ട് പല യൂണിറ്റുകളും പല ഡിപ്ലോയ്മെന്റ്സും ചെയ്യുക എന്നുള്ളതാണ്. ആ കാര്യങ്ങളിൽ പോലും ഇപ്പോഴും ഒരുപാട് ഡിലേ വരുന്നുണ്ട്. എവിടെയൊക്കെയാണ് കറക്റ്റ് പൊസിഷൻസ് വരിക, അവർക്ക് എങ്ങനെയൊക്കെ ഇറക്കേണ്ടതായിരിക്കും. കാരണം ഭീകരവാദത്തിന് അമർച്ച ചെയ്യുന്നതിനെ കുറിച്ചോ അതിനെ ഡീൽ ചെയ്യുന്നതിനെ കുറിച്ചോ ഇന്നും നമുക്കൊരു വ്യക്തമായ മോഡൽ വന്നിട്ടില്ല. നമ്മുടെ ദേശീയ സുരക്ഷാ ഉപദേശകൻ മിസ്റ്റർ അജിത് ഡോവൽ ഈ മേഖലയിൽ ഒരുപാട് പ്രവർത്തിച്ച് പ്രാവീണ്യമുള്ള വ്യക്തിയാണ്.
പക്ഷെ അതിൽ തന്നെ അത് തന്നെ ഒന്ന് ചോദിച്ചോട്ടെ, കാര്യം അജിത് ഡോവൽ ഒരു വല്ലാത്തൊരു ഹൈപ്പ് ഉണ്ടായിരുന്നു കഴിഞ്ഞ ഒരു വർഷത്തിലേറെയായി അജിത് ഡോവലിന്റെ ഒരു ഈ മേഖലയിലുള്ള കാര്യക്ഷമതയെ കുറിച്ച്. ആ ഒരു ഹൈപ്പ് ഒരു അല്പമെങ്കിലും നെഗറ്റീവായി ഇവിടെ എതിരായി ഭവിച്ചിട്ടുണ്ട് എന്ന് തോന്നുന്നുണ്ടോ? കാരണം അജിത് ഡോവലാണ് ഇത്തരത്തിൽ NSG കൊണ്ടുള്ള തീരുമാനമെടുത്തത്, അല്ലെങ്കിൽ ഇതിനെല്ലാം നിയന്ത്രണങ്ങൾ വഹിച്ചിരുന്നത്.
അദ്ദേഹം എടുത്ത തീരുമാനങ്ങളിൽ പലതിനെ കുറിച്ചും ഇപ്പം തീരുമാനങ്ങളെല്ലാം ഒരു സെൻട്രൽ ഡിസിഷൻ മേക്കറിന്റെ തലയിൽ ഇടുകയാണെങ്കിൽ പോലും ഇന്ത്യൻ സിസ്റ്റം വർക്ക് ചെയ്യുന്നത് അങ്ങനെ ഒരു വ്യക്തിയുടെ നിർദ്ദേശങ്ങളിൽ മാത്രം വർക്ക് ചെയ്യുന്ന ഒരു സിസ്റ്റം അല്ല. അത് പല നമ്മുടെ ഹൈറാർക്കിയെ കുറിച്ച് തന്നെ നിങ്ങൾക്കറിയാമല്ലോ, അത് പല പല മേഖലകളിലൂടെ പോകുന്നതാണ്. അപ്പൊ ഡിസിഷൻ NSC എടുത്തതിൽ യാതൊരു അപാകതയും പറയാൻ പറ്റില്ല. കാരണം അത് എടുത്തില്ലായിരുന്നെങ്കിൽ പരാതിയായിരുന്നേനെ. കാരണം നമ്മൾ NSC സെന്റർ ചെയ്തുകൊണ്ടാണ് നമ്മുടെ കൗണ്ടർ ടെറർ പ്ലാനിങ് ബോംബെക്ക് ശേഷം നമ്മൾ എടുത്തിരിക്കുന്നത്. അപ്പൊ ഇപ്പൊ ആർമി അവിടെ ഉണ്ടായ ആർമിയെ ഉപയോഗിച്ചില്ല എന്ന് ആൾക്കാർ ചോദിക്കുമ്പോൾ തന്നെ വേറൊരു ഡിബേറ്റ് ഓൾറെഡി രാജ്യത്ത് ഉണ്ടായിരുന്നു. ആർമിയെ നമ്മൾ അകത്തുള്ള ഭീകരവാദവും ഇന്റർണൽ സെക്യൂരിറ്റി കാര്യങ്ങൾക്ക് യൂസ് ചെയ്യേണ്ടത് ആണോ എന്നുള്ള ചോദ്യം ഓൾറെഡി തന്നെ നിലനിൽക്കുന്നുണ്ട്. പക്ഷേ ഒരു ഇവിടുത്തെ പ്രധാന പ്രശ്നം എന്ന് പറയുന്നത്, ഇങ്ങനത്തെ ഒരു പ്രശ്നം വരുമ്പോൾ നിങ്ങളുടെ കയ്യിൽ ഇത്രയും ഫോഴ്സസ് ഉണ്ട്, അതിനെ നിങ്ങൾ എങ്ങനെ ഒപ്റ്റിമലായിട്ട് യൂസ് ചെയ്തു എന്നുള്ളതാണ്. ഇവിടെ വന്ന ഒരു പ്രശ്നം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഇതൊരു എയർഫോഴ്സ് ബേസിലാണ് ഓപ്പറേഷൻസ് ഈ ഒരു അറ്റാക്ക് നടന്നത്. NSC അയച്ചു, കാരണം NSC സ്പെഷ്യലൈസ്ഡ് ഫോഴ്സ് ആയതുകൊണ്ട്. പക്ഷെ ആ ഏരിയ കണ്ടോൺമെന്റ് ഏരിയ ആയതുകൊണ്ട് ഒരുപാട് ആർമി യൂണിറ്റ്സ് ഉണ്ട്. ഇത്രയും ഇത് കൂടാതെ പഞ്ചാബ് പോലീസിന്റെ ഫോഴ്സസും ഇത്രയും യൂണിറ്റ്സ് വന്നപ്പോഴത്തേക്ക് ഒരു ഒരു കമാൻഡിങ്ങിന്റെ കമാൻഡ് പ്രോബ്ലം ഉണ്ടായിരുന്നു എന്നുള്ളതാണ് ഇപ്പോഴത്തെ ചർച്ച. കാരണം ആദ്യ ദിവസങ്ങൾ ആരാണ് ഇൻചാർജ് എന്നുള്ള ആദ്യ മണിക്കൂറുകളിൽ ഒരു കൺഫ്യൂഷൻ ഉള്ളതായിട്ട് ഒരുപാട് വാർത്താ റിപ്പോർട്ടുകൾ ഞാൻ കണ്ടിരുന്നു. പക്ഷെ അതൊക്കെ ഒഴിവാക്കാനും കൂടെ വേണ്ടിയാണ് NSC അയക്കുന്നത്. അപ്പം ഓപ്പറേഷൻസ് ചെയ്യുമ്പോൾ സ്പെഷ്യലൈസ്ഡ് യൂണിറ്റ് തന്നെയാണ് എപ്പോഴും ഇറങ്ങി ഓപ്പറേഷൻസ് ചെയ്യേണ്ടത്. ബാക്കി ഫോഴ്സസ് എന്ന് പറയുന്നത് പെരിഫറൽ സപ്പോർട്ടാണ് കൊടുക്കേണ്ടത്, അവരുടെ ബാക്കപ്പ് ആണ് കൊടുക്കേണ്ടത്. പക്ഷെ ഇവിടെ സംഭവിച്ചതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടെ അപാകതകൾ ഇല്ല എന്ന് ഒരിക്കലും പറയാൻ പറ്റില്ല. അപാകതകൾ ഉണ്ടായിരുന്നു, ഈ അവർ നുഴഞ്ഞു കയറുമെന്ന് ക്ലിയർ ആയിട്ട് ഇന്റലിജൻസ് ഉണ്ടായിരുന്നു, ഈ ഏത് സ്റ്റേറ്റിലാണ് വരുന്നതെന്നുള്ള ഇന്റലിജൻസ് ഉണ്ടായിരുന്നു. എല്ലാം ഉണ്ടായതിന് ശേഷവും അപാകതകൾ പഞ്ചാബ് പോലീസിന്റെ ഓപ്പറേഷൻസിൽ ഉള്ളതായിട്ട് ക്ലിയർ ആയിട്ട് ചൂണ്ടിക്കാണിക്കുന്നു. ആ എസ് പി യുടെ പിടിച്ചതിന് ശേഷം അദ്ദേഹം കൊടുത്ത വാർണിംഗ് ഇഗ്നോർ ചെയ്തു എന്നുള്ളതും, പിന്നെ ഇത്രയും ബാരിക്കേഡ്സും സെക്യൂരിറ്റി കവറും ഇത് ചെയ്ത് അവര് എങ്ങനെയാണ് എയർബേസ് വരെ എത്തി എന്നുള്ളത്. കാരണം പത്താൻകോട്ട് ബേസ് എന്ന് പറയുന്ന ഇന്ത്യയിലെ ലാർജസ്റ്റ് എയർബേസുകളിൽ ഒന്നാണ്. എന്നാൽ പോലും നമ്മളുടെ ഒരു പ്രശ്നം എന്ന് പറയുന്നത് നമ്മൾ എത്രയൊക്കെ സംഭവങ്ങൾക്ക് ശേഷവും നമ്മുടെ പല സിസ്റ്റംസും ക്ലിയർ ആയിട്ട് അങ്ങ് ഓപ്റ്റിമൽ ലെവലിൽ എത്തുന്നില്ല. അതൊരു സത്യം തന്നെയാണ്, അത് നമുക്ക് നിഷേധിക്കാൻ പറ്റാത്ത ഒരു സത്യം തന്നെയാണ്. അപ്പോൾ എൻ എസ് സി കൊണ്ടുവന്നാലും എൻ എസ് സിയെ നമ്മൾ യൂണിറ്റ്സ് പലയിടത്ത് ഇട്ടാൽ പോലും നമ്മുടെ സ്റ്റേറ്റ് ഫോഴ്സസ് എങ്ങനെയാണ് റെസ്പോണ്ട് ചെയ്യുന്നത്, നമ്മൾ ഇതുപോലത്തെ ഒരു മിലിറ്ററി സെന്ററിൽ വരുമ്പോൾ അതിന്റെ കമാൻഡ് എന്തായിരിക്കണം, നമ്മൾ ഓരോ സംഭവങ്ങൾക്ക് ശേഷം പുതിയ പാഠങ്ങൾ പഠിക്കുന്നതല്ലാതെ മുൻകൂറായി പാഠങ്ങൾ പഠിച്ച് പല കാര്യങ്ങളും ചെയ്യാനുള്ള സാമർഥ്യം അല്പം കുറയുന്നുണ്ടോ എന്നുള്ളത് സത്യമായുള്ള ഒരു കാര്യം തന്നെയാണ്. പക്ഷെ എന്നാൽ പോലും ഇതൊരു മേജർ ഒരു അപാകതയായിട്ട് കാണാൻ പറ്റില്ല. കാരണം ഇവിടുത്തെ പ്രശ്നം എന്ന് പറയുന്നത് ഈ ഓപ്പറേഷൻസിലുണ്ടായ അപാകത മാത്രമല്ല, ഇവിടുത്തെ അതിൽ നിന്ന് വലിയ സങ്കീർണമായ പ്രശ്നം എന്ന് പറയുന്നത് പാകിസ്ഥാൻ എന്ന രാജ്യവുമായി ഡീൽ ചെയ്യുന്നത് എങ്ങനെ എന്നുള്ള ആശയക്കുഴപ്പമാണ്. കാരണം ഇപ്പൊ നമ്മൾ തന്നെ കണ്ടിരുന്നു, നമുക്ക് എല്ലാവർക്കും അറിയാം ഇതിന്റെ സ്രോതസ് ആരാണെന്നുള്ളത്. അപ്പോൾ ഒരു സൈഡിൽ ഡയലോഗിനെ കുറിച്ചും ഉഭയകക്ഷി ചർച്ചകളെ കുറിച്ചും പറയുമ്പോൾ തന്നെയും അവിടെ നിന്ന് തന്നെ ഉള്ള വേറൊരു എലിമെന്റ് ഓഫ് ദ സ്റ്റേറ്റ് ആണ് ഈ ഒരു ഓപ്പറേഷൻസിനുള്ള ഇത് കൊടുക്കുന്നത്. അപ്പൊ നമ്മൾ വിചാരിക്കുന്നു ഈ ഒരു ഡയലോഗിന്റെ കാര്യം പറയുമ്പോൾ തന്നെ അതിനെ തടയിടാൻ ശ്രമിക്കുന്നവരോട് നമ്മൾ ഡയലോഗ് ചെയ്തിട്ട് എന്ത് കാര്യം എന്നുള്ള ചോദ്യം. പക്ഷെ അതേ സമയത്ത് തന്നെ പാകിസ്ഥാൻ രാജ്യത്തിന് ഉള്ളിലുള്ള ഓരോ ഡൈനാമിക്സ് നമുക്ക് എല്ലാവർക്കും അറിയാവുന്നതാണ്. അവിടെ ഡെമോക്രാറ്റിക് സിസ്റ്റത്തിനെ എങ്ങനെയാണ് താറുമാറാക്കി നിർത്തിയിരിക്കുന്നത് എന്നുള്ളതും, നവാസ് ഷെരീഫിനെ പോലുള്ള ആൾക്കാരെ ഉയരാൻ പാകിസ്ഥാൻ ആർമി എസ്റ്റാബ്ലിഷ്മെന്റ് എങ്ങനെയാണ് തടയുന്നത് നമുക്ക് അറിയാനുള്ള കാര്യമാണ്. അപ്പോ നമ്മൾ അവരുമായിട്ട് എൻഗേജ് ചെയ്യണമോ അല്ലോ അതോ ഇതുപോലത്തെ പ്രശ്നങ്ങൾ വരുമ്പോൾ നമ്മൾ വീണ്ടും വീണ്ടും പിന്മാറിക്കൊണ്ടിരിക്കണമോ എന്നുള്ള വലിയൊരു ആശയക്കുഴപ്പമാണ് ഇന്ന് ഗവൺമെന്റിന്റെ മുന്നിൽ.
അതുകൊണ്ട് തന്നെ അതേക്കുറിച്ച് ഒരു ചോദ്യം കൂടി ചോദിക്കും. അതിന് മുമ്പ് തന്നെ ഒരു കാര്യം കൂടി ഉള്ളത്, ഇപ്പൊ ഞാൻ കഴിഞ്ഞ ദിവസം ബി ബി സിയുടെ അതുപോലെ തന്നെ രാജ്യാന്തര മാധ്യമങ്ങളുടെയും ടെലിഗ്രാഫിന്റെ ഒക്കെ റിപ്പോർട്ട് വായിക്കുന്നുണ്ടായിരുന്നു. അതിൽ ഈ മലയാളിയായ ഒരു ഓഫീസർ അവിടെ കൊല്ലപ്പെട്ടു, അത് ഒഴിവാക്കാമായിരുന്ന ഒരു അപകടമായിരുന്നു അല്ലെങ്കിൽ ഒരു മരണമായിരുന്നു എന്ന രീതിയിൽ റിപ്പോർട്ടുകൾ വരുന്നുണ്ട്. കാരണം ഒരുപക്ഷെ അദ്ദേഹത്തിന്റെ ഭാഗത്തു നിന്ന് പോലും വീഴ്ചയുണ്ടെന്ന രീതിയിലാണ് ചില റിപ്പോർട്ടുകൾ ഞാൻ വായിച്ചത്. കൃത്യമായി ഈ ഒരു ബോംബ് ഡിഫ്യൂസ് ചെയ്യാൻ പോകുമ്പോൾ വേണ്ട പ്രതിരോധ കവചങ്ങളൊന്നുമില്ലാതെ മൊബൈൽ ഫോൺ വരെ കയ്യിൽ വെച്ചുകൊണ്ടാണ് അദ്ദേഹം പോയത് എന്ന രീതിയിലുള്ള റിപ്പോർട്ടുകൾ ഒരു പത്രത്തിൽ ഞാൻ വായിക്കുകയുണ്ടായി. എത്രത്തോളം അതിൽ വാസ്തവമുണ്ട്? അങ്ങനെ ഒരു വീഴ്ചയ്ക്കുള്ള സാധ്യത എത്രത്തോളമുണ്ട്?
ഇതില് ഞാൻ ഈ ഒരു വിഷയത്തിന് ഇപ്പോൾ നിരഞ്ജൻ, ശ്രീ നിരഞ്ജൻ വർക്ക് ചെയ്തിരുന്നത് ഇന്ത്യയുടെ ഒരു വിജയ ജവാനായിട്ട് ഒരു ഓഫീസറായിട്ടാണ്. അദ്ദേഹത്തിന് ഒരു മലയാളി ഒരു ഐഡന്റിറ്റിയിൽ കാണാൻ ഉദ്ദേശിക്കുന്നില്ല. പക്ഷെ അതിലുപരി പ്രസക്തമുള്ള ചോദ്യം എന്ന് പറയുന്നത് അദ്ദേഹം കൊടുത്തുകൊണ്ട് തന്നെയാണോ ആ ഇതിൽ പോയതെന്നുള്ളതാണ്. കാരണം പ്രധാനമായിട്ടും ഇതില് എന്ന് പറഞ്ഞാൽ ടെററിസ്റ്റിനെ ബൂബി ട്രാപ്പ് ചെയ്തു എന്നുള്ളതാണ്. ഇംപ്രൂവൈസ്ഡ് എക്സ്പ്ലോസീവ് ഡിവൈസ് വെച്ച് അദ്ദേഹം മാറ്റാൻ പോയപ്പോൾ അറസ്റ്റ് ചെയ്തു എന്നുള്ളതാണ്. അപ്പൊ വേണ്ടത്ര സന്നാഹങ്ങളോട് കൂടിയാണോ അദ്ദേഹം ചെയ്തത് ചെയ്തില്ല എന്നുള്ളത് നമ്മൾക്ക് ആ സ്ഥലത്തില്ലാത്ത ആൾക്കാർക്ക് അതിനെ കുറിച്ചൊരു സ്പെക്കുലേറ്റീവ് റിപ്പോർട്ട് കൊടുക്കുന്നത് ന്യായമായ ഒരു പുള്ളിക്ക് ജസ്റ്റിസ് ചെയ്യുന്നതായിട്ട് എനിക്ക് ചെയ്യുന്നതായിരിക്കില്ല. അതുകൊണ്ട് ഓപ്പറേഷൻ സൈഡിൽ നടക്കുന്നത് തീർത്തും ഓപ്പറേഷൻസിൽ ഉള്ളവർക്ക് അറിയാം. ദേ ആർ ദ ബെസ്റ്റ് ജഡ്ജസ് ടു ഡു ദാറ്റ്. ദേ നോ വാട്ട് ഈസ് ദ സിറ്റുവേഷൻ. അപ്പൊ നമ്മൾക്ക് ദൂരെ ഇരുന്ന് ഓരോ വിശാലമായ എയർ കണ്ടീഷൻ മുറികളിൽ ഇരുന്ന് അതിനെക്കുറിച്ച് ചർച്ച ചെയ്ത് ഓരോ ക്രിട്ടിസൈസ് ചെയ്യാമെന്നോ ഇത് ചെയ്യാമെന്നോ മാത്രമേ ഉള്ളൂ. അതുകൊണ്ട് ഞാൻ ഒരു ഓപ്പറേഷൻ സൈഡിനെ കുറിച്ച് ഒരു രീതിയിലും ഞാൻ ഒരിക്കലും കമന്റ് ചെയ്യാൻ ഉദ്ദേശിക്കത്തില്ല. പക്ഷെ ഞാൻ എന്റെ ഒരു പ്രധാന ഇതെന്ന് പറയുന്നത് എല്ലാ ഒന്ന് എൻ എസ് സി അവിടെ കൊണ്ടുവന്നു, അവര് സ്പെഷ്യലൈസ്ഡ് യൂണിറ്റ് ആണ്. അപ്പോൾ അവര് അത് ഡിഫ്യൂസ് ചെയ്യാനോ അല്ലെങ്കിൽ ആ ഓപ്പറേഷൻസിന്റെ ഇടയിൽ പെട്ടെന്നുണ്ടായ സാഹചര്യങ്ങളിൽ അവർക്ക് എന്തെങ്കിലും പോരായ്മ ഉണ്ടെങ്കിൽ അത് അവർ ഇന്റേണലി അത് അന്വേഷിച്ച് കണ്ടുപിടിക്കേണ്ട കാര്യമാണ്. കാരണം അങ്ങനെ ഒരു മരണം സംഭവിച്ചു കഴിഞ്ഞാൽ ഒരു വാല്യൂബിൾ ആയിട്ടുള്ള ഒരു ഓഫീസർ നഷ്ടപ്പെടുന്നത് തന്നെ ആ ഫോഴ്സിന് വലിയൊരു നഷ്ടമാണ്. പക്ഷെ അതിലുപരി അവരുടെ ടെററിസ്റ്റ് ഇതുപോലത്തെ സമയങ്ങളിലെ സ്റ്റാൻഡേർഡ് ഓപ്പറേറ്റിംഗ് പ്രൊസീജിയേഴ്സിൽ എന്തെങ്കിലും അപാകതകൾ ഉണ്ടെങ്കിൽ അവരുടെ ക്രെഡിബിലിറ്റിയാണ് അത് അഫക്ട് ചെയ്യുന്നത്. അപ്പോൾ ഇപ്പോ ഇവരെല്ലാം അവരുടെ ജീവൻ പണയം വെച്ച് മുന്നേറ്റ് കുതിക്കുന്ന ഒരു അത്ര മോട്ടിവേഷൻ ആണ് ആ ഒരു സ്പെഷ്യലൈസ്ഡ് ഫോഴ്സിനുള്ളത്. അതുകൊണ്ട് അവരവരുടെ ജീവൻ വകവയ്ക്കാറില്ല. അവരുടെ ബാക്കിൽ ഒരു കുടുംബം ഉണ്ടെന്നോ അല്ലെങ്കിൽ അവര് അവരുടെ ഭാവി എന്താണെന്നോ അല്ലെങ്കിൽ എനിക്ക് രക്ഷപ്പെടണോ എന്നുള്ള ചിന്തയിലല്ല ആ യൂണിറ്റ് പോകുന്നത്. ആ യൂണിറ്റ് ഒരു കമാൻഡോ യൂണിറ്റ് എന്ന് പറയുന്നത് തന്നെ അവര് അവരുടെ മുന്നിൽ രാജ്യം മാത്രമേ ഉള്ളൂ, അവരുടെ മുമ്പിൽ വേറെ ഒന്നുമില്ല. അവരെന്ത് എന്ത് അപകടത്തിലേക്കും കുതിക്കുന്ന യാതൊരു കൂസലും ഇല്ലാതെ കുതിക്കുന്ന ഒരു ഹൈലി മോട്ടിവേറ്റഡ് ഫോഴ്സാണ്. അപ്പോൾ ആ ഒരു നിമിഷത്തെ ഒരു ശ്രദ്ധ പോലും വഹിക്കേണ്ട ആവശ്യം ചിലപ്പോ അവർക്ക് തോന്നത്തില്ല. അവർക്ക് അവരുടെ മിഷനാണ്
ഇമ്പോർട്ടന്റ്. ഒന്നിലേറെ പത്രങ്ങളിൽ ഈ ഒരു ആംഗിളിലുള്ള റിപ്പോർട്ടുകൾ ഞാൻ വായിച്ചിരുന്നു, അതുകൊണ്ട്
ഞാനത് ശ്രദ്ധിച്ചു. പല മാധ്യമങ്ങളിലും ശ്രദ്ധിച്ചു. മാധ്യമ ചർച്ചകൾക്ക് പിന്നെ ഓരോ വിഷയങ്ങൾ ഇങ്ങനെ ഇടുമ്പോഴത്തേക്ക് എല്ലാത്തിനും ഒരു അഭിപ്രായം ജനത്തിന് പറയണമല്ലോ.
അതെ അതെ. എന്തായാലും അവസാനം ഒരു കാര്യം കൂടി ഉള്ളത്, ഈ ഒരു താങ്കൾ നേരത്തെ സൂചിപ്പിച്ച കാര്യമാണ് ഇന്ത്യ പാകിസ്ഥാൻ ചർച്ചകളുടെ കാര്യം. ഈ ചർച്ചകൾ ഇപ്പോൾ നിശ്ചയിച്ച പ്രകാരം മുന്നോട്ട് പോകാനുള്ളൊരു സാധ്യത എത്രത്തോളമുണ്ട്?
ഇപ്പോ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പൊ ഡൽഹിയിൽ ഇപ്പോ സുരക്ഷാ എസ്റ്റാബ്ലിഷ്മെന്റിന്റെ ഭാഗമായി ഇരിക്കുന്ന എല്ലാവരെയും മുന്നിൽ നിൽക്കുന്ന ഒരു വലിയൊരു ചോദ്യചിഹ്നമാണ് അത്. കാരണം ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെയാണ് സിറ്റിയൻ ഗവൺമെന്റിനെ നമ്മൾ എൻഗേജ് ചെയ്യണമോ, അവരെ സ്ട്രെങ്തൻ ചെയ്യണമോ, ഈ ഒരു ഡയലോഗ് കണ്ടിന്യൂ ചെയ്തുകൊണ്ട് ഇതിനെ തടയാൻ ശ്രമിക്കുന്നവർക്ക് വ്യക്തമായ ഒരു മറുപടി ഒരു ചെകിട്ടത്തടി പോലെ കൊടുക്കുമോ, ഇങ്ങനത്തെ പല പല ഘടകങ്ങളും ആലോചിക്കുന്നുണ്ട്. പക്ഷെ അതേ സമയത്ത് തന്നെ ചിലപ്പോൾ നമുക്ക് ഇതൊരു അവസരമായിട്ട് തന്നെ ഉപയോഗിച്ചേക്കാം. കാരണം ഇത്രയും വർഷങ്ങളിൽ ഈ ഉഭയകക്ഷി ചർച്ചകൾ നടക്കാതിരുന്നതിന് കാരണം ബോംബെയിൽ ഉണ്ടായ സംഭവത്തിന് പിന്നിൽ പ്രവർത്തിച്ചവർ. അപ്പോൾ അതിനെ കുറെ കൂടെ സ്ട്രെങ്തൻ ചെയ്യുന്ന രീതിയിലുള്ള തെളിവുകളോടുകൂടിയാണ് നമ്മൾ ഇനി ഒരു പാകിസ്ഥാൻ ഡെലിഗേഷന്റെ ഫ്രണ്ടിൽ പോകുന്നത്. പക്ഷെ അത് പറയുമ്പോൾ തന്നെയും നമ്മൾ അവിടെ ചെന്ന് സംസാരിക്കുന്ന ആൾക്കാർക്ക് ഇതിൽ എന്തെങ്കിലും ചെയ്യാൻ പ്രാപ്തിയുള്ള ഉദ്യോഗസ്ഥർ അല്ലെങ്കിൽ വ്യക്തികളാണോ എന്നുള്ളതാണ് ഇവിടുത്തെ ചോദ്യചിഹ്നങ്ങൾ. അതായത് സിവിലിയൻ ഗവൺമെന്റിന് ആർമിയെ മറികടന്നുകൊണ്ട് എന്തെങ്കിലും ചെയ്യാൻ പറ്റുമോ? കാരണം നമ്മൾക്ക് പാകിസ്ഥാന്റെ ചരിത്രം അറിയാൻ നവാസ് ഷെരീഫ് എപ്പോഴെല്ലാം അത് ശ്രമിച്ചിട്ടുണ്ടോ, അല്ലെങ്കിൽ സിവിലിയൻ ഗവൺമെന്റ്സ് എപ്പോഴൊക്കെ അത് ശ്രമിച്ചിട്ടുണ്ടോ, അപ്പോഴെല്ലാം മിലിറ്ററി ഒരു മിലിറ്ററി കൂ നടത്തി തിരിച്ചു ഭരണം പിടിക്കുകയാണ് ചെയ്തത്. അപ്പൊ അങ്ങനത്തെ ഒരു ഫെർട്ടൈൽ സ്റ്റേറ്റ് ആണ് പാകിസ്ഥാൻ. അപ്പൊ അങ്ങനത്തെ ഒരു സ്റ്റേറ്റ്, അതിന് ഉപരി അവർക്ക് ന്യൂക്ലിയർ വെപ്പൻസും കൂടെ ഉണ്ട്. അപ്പൊ ആ ഒരു ബലത്തിലാണ് പാകിസ്ഥാൻ ആർമിയുടെ എല്ലാ ഈ പറയുന്ന ലെവറേജ് എന്ന് പറയുന്ന പ്രധാനമായ ഒരു ലെവറേജ് അത് തന്നെയാണ്. അപ്പൊ അത് വച്ച് ഇങ്ങനെ ഒരു ഗ്രൂപ്പുമായിട്ട് ചെയ്യുന്നത് ഇത് വലിയൊരു കോംപ്ലക്സ് ആയിട്ടുള്ള സിറ്റുവേഷൻ ആണ്. അതുകൊണ്ട് ഞാൻ എനിക്ക് ഇതിൽ എന്താണ് പറയേണ്ടത് എന്ന് എനിക്ക് തന്നെ അറിയത്തില്ല. കാരണം ഈ വിഷയങ്ങളെ കുറിച്ച് ഡെയിലി ചർച്ച ചെയ്യുകയും ഇത് പ്രധാന ഒരു വിഷയമായി മാറിയതിന് മാറിയിട്ട് പോലും നമ്മൾക്ക് ഇതിനെ കുറിച്ച് ഒരു വ്യക്തമായ ഒരു പിക്ചർ എടുക്കാൻ പറ്റുന്നില്ല. അതുകൊണ്ട് തന്നെ ഇതൊരു പൊളിറ്റിക്കൽ ലീഡർഷിപ്പിന്റെ ഡിസിഷൻ തന്നെയായിരിക്കും. പ്രധാനമന്ത്രി എടുക്കുന്ന ഡിസിഷൻ ആയിരിക്കും ഇതിൽ ക്രൂഷ്യലായിട്ട് വരാൻ പോകുന്നത്.
തീർച്ചയായും എന്തായാലും ഈ ഒരു വിഷയത്തെക്കുറിച്ച്, പതാൻകോട്ടിലെ ആക്രമണത്തെക്കുറിച്ചും അതുമായി ബന്ധപ്പെട്ട മറ്റു വിശദാംശങ്ങളെക്കുറിച്ചും ഇത്രയധികം ഓസ്ട്രേലിയൻ മലയാളികളോട് സംസാരിച്ചതിന് വളരെയധികം നന്ദി ശ്രീ എ വിനോദ് കുമാർ.
വളരെ സന്തോഷം. എല്ലാവർക്കും ഒരു ഹാപ്പി ആയിട്ടുള്ള പുതുവർഷം ഞാൻ ആശംസിക്കുന്നു.
SBS മലയാളം റേഡിയോ പരിപാടികൾ ആസ്വദിക്കാറുണ്ടോ? റേഡിയോയ്ക്കപ്പുറം ഓൺലൈനിലും നമുക്ക് ഈ ചർച്ചകൾ തുടരാം. SBS മലയാളം ഫേസ്ബുക്ക് പേജ് ലൈക്ക് ചെയ്യുക. നിങ്ങളുടെ അഭിപ്രായങ്ങളും പ്രതികരണങ്ങളും നിർദ്ദേശങ്ങളും എല്ലാം അവിടെ രേഖപ്പെടുത്താം. SBS മലയാളം ഫേസ്ബുക്ക് പേജ്.